റെവറൻഡ് ഡോക്ടർ റോയ് പാലാട്ടി സി എം ഐ എഴുതിയ ലേഖനം. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ. നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ? ഇതറിയാനുള്ള ലിസ്റ്റാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഗലാത്തിയ 5:22-23. ഈ ഫലങ്ങളില്ലാത്ത വൃക്ഷം അതെത്ര വലുതെന്ന് തോന്നിയാലും തീയിലെറിയപ്പെടാനേ ഉപകരിക്കുകയുള്ളൂ. ജെറുസലേം ദേവാലയത്തിലേക്ക് പോയപ്പോൾ യേശു ശപിച്ച അത്തിമരത്തെ ഓർക്കുക. ഫലസമൃദ്ധമെന്ന് തോന്നിപ്പിക്കും വിധം അത് ഇലകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ അടുത്തു ചെല്ലുമ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടല്ലോ എന്നറിയുന്നത്. ശപിക്കപ്പെടാനല്ലാതെ ഒന്നിനും ഉപകരിക്കാത്ത വൃക്ഷം. നമ്മിലും ഈ വൃക്ഷമുണ്ടോ എന്നറിയുന്നത് നല്ലതാണ്. സ്വന്തം ആത്മീയ വന്ധ്യത മറച്ചുപിടിക്കാൻ എത്രയെത്ര പച്ചിലകൾ കൊണ്ട് നമ്മെ തന്നെ നിറച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഫലം ചൂടാത്ത വൃക്ഷം ആത്മാവില്ലാത്ത മനുഷ്യ സമാനം തന്നെ. ആത്മാവില്ലാത്ത അഭിഷിക്തൻ വെറും അഭ്യാസി മാത്രം. കാലങ്ങളായി അമ്മമാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആദ്യ പ്രാർത്ഥനകളിലൊന്ന് ഇതാണ്: റൂഹായെ, അങ്ങ് എഴുന്നള്ളി വന്ന് എൻ്റെ ബോധത്തെ തെളിയിച്ച്, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, എൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. റൂഹ ഒരാളിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ദൈവസ്നേഹത്താൽ ജ്വലിക്കും എന്നതുതന്നെയാണ്. നമ്മിലെ സ്നേഹത്തിൻ്റെ കനലുകൾ ജീവിത വ്യാപാരങ്ങൾക്കിടയിൽ ചാരം മൂടിക്കിടക്കുന്നു. റൂഹായുടെ കാറ്റിൽ ചാരം മാറി കനലുകൾ നാളമാകാൻ തുടങ്ങും. ഈ സ്നേഹത്തിൻ്റെ ജ്വാലയെ ബലപ്പെടുത്തുന്നതാണ് പെന്തക്കുസ്ത. ദൈവാനുഭവം എന്നത് സ്നേഹാനുഭവമാണല്ലോ. നമ്മിലെ കെട്ടുപോയ വീര്യത്തെ ശക്തിപ്പെടുത്താനും മന്ദീഭവിച്ചു പോയ സ്നേഹത്തെ ജ്വലിപ്പിക്കാനും ആത്മാവിന് കഴിയും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തേതായ സ്നേഹം നിറയുമ്പോൾ മറ്റെല്ലാം നമ്മിൽ നിറയാനും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനും തുടങ്ങും. ആദ്യ പെന്തക്കുസ്തായിൽ സംഭവിച്ചത് ഓർക്കുക. സ്നേഹത്തിൻ്റെ നാളങ്ങൾ അവരിൽ ജ്വലിക്കാൻ തുടങ്ങി. മാളിക വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവർ പഴയ മനുഷ്യരല്ല, സ്നേഹത്തിൻ്റെ നാളങ്ങളാണ്. പത്രോസ് അന്ന് പ്രസംഗിച്ചപ്പോൾ സകലർക്കും താന്താങ്ങളുടെ ഭാഷയിൽ കാര്യം പിടികിട്ടി. സ്നേഹത്തിൻ്റെ ഭാഷ ആർക്കാണ് പിടികിട്ടാത്തത്? നിറമോ വർഗമോ ദേശമോ മതമോ ഒന്നും പ്രശ്നമല്ല. സ്നേഹം എത്ര മാസ്കുകൾ ധരിച്ചാലും പടർന്നു പിടിക്കും. അതിനെ തടഞ്ഞുവെക്കാൻ ആർക്കുമാകില്ല. ഇതുകൊണ്ടുതന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ ധ്യാനിക്കുന്നവരൊക്കെ സ്നേഹത്തെ സ്ലീഹ വ്യാഖ്യാനിച്ചതുകൂടി ചേർത്ത് വായിക്കണം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. 1 കൊരിന്ത്യർ 13:4-6. ആത്മാവിൻ്റെ ഫലങ്ങളുടെ മറ്റൊരു വിവരണമാണിത്. ആത്മാവ് വരുമ്പോൾ സ്നേഹം വരും, സ്നേഹം വരുമ്പോൾ ബാക്കി സകലതും. നമ്മിൽ സ്നേഹം ഏറെ കുറഞ്ഞു പോയിട്ടില്ലേ ഇക്കാലത്ത്? ശിഷ്യർക്കും അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. സമരിയാദേശത്തുകൂടെ പോകുമ്പോൾ ജനങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നതായിരുന്നു ശിഷ്യരുടെ പരാതി. അതുകൊണ്ട് യാക്കോവും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ലൂക്ക 9:54. എന്തൊരു മനസ്സാണ് ഇതെന്ന് തോന്നുന്നില്ലേ? ക്രിസ്തുവിൻ്റെ കൂടെ നടന്നാലും അവനിലെ ചൈതന്യത്തിൽ നടന്നില്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാത്തവർക്കെതിരെ നിങ്ങൾ വാളെടുക്കും. ക്രിസ്തുവിൻ്റെ പേരിൽ തീഷ്ണമതികളാണ് നിങ്ങളെന്ന് തോന്നിപ്പിക്കുമെങ്കിലും നയിക്കുന്ന ആത്മാവ് മറ്റെന്തൊക്കെയോ ആയിരിക്കും. സമരിയാക്കാർക്കോ മറ്റു മതസമൂഹങ്ങൾക്കോ വിഭാഗങ്ങൾക്കോ ഒന്നുമെതിരെ കരമുയർത്താൻ നിനക്ക് അവകാശമില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. 1 യോഹന്നാൻ 4:8. സ്നേഹം സകലതും അതിജീവിക്കുന്നു. 1 കൊരിന്ത്യർ 13:7. സ്നേഹത്തിൻ്റെ അഗ്നിനാളങ്ങൾ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിൽ മാത്രമേ റൂഹായുടെ പ്രസരിപ്പ് ഉണ്ടാകൂ. ആത്മാവിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസ്. തന്നെ ഉപദ്രവിക്കുന്നവരെ അവൻ നേരിടുന്ന വാക്കുകൾ കാണൂ, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:60. ഈ പ്രാർത്ഥനയുടെ മറുപടിയാണ് പൗലോസ് അപ്പസ്തോലൻ. സ്തേഫാനോസിൽ നിന്നും പടർന്നിറങ്ങിയ തീനാവുകൾ സാവോളിൻ്റെ തെറ്റായ ചിന്താഗതികളെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രുവിനായി മരണസമയത്തും പ്രാർത്ഥിക്കണമെങ്കിൽ ഇവർ ആരായിരിക്കും? ഇവരെ ഉത്തേജിപ്പിക്കുന്ന ആത്മവീര്യം എന്തായിരിക്കും? ഈ ചോദ്യങ്ങളാൽ പഴയ സാവൂൾ വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി. അവൻ്റെ ഉറക്കം കെട്ടു. ജീവിതത്തിൻ്റെ ഗതി മാറി. പൗലോസിലേക്ക് വഴിമാറാതെ തരമില്ല. സ്നേഹം തീയാണ്. നമ്മിലെ സ്നേഹത്തിൻ്റെ നാവുകളെ ജ്വലിപ്പിക്കാൻ പ്രാർത്ഥിക്കാം ഈ പെന്തക്കുസ്തായിൽ.